ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 23 ദിവസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങൾ പ്രചാരണ ചൂടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്തെത്തി തുടങ്ങി. വീട്ടിൽ വോട്ടു ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി കേരള പോലീസ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. എൽ പി ജിയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തെത്തി. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നതിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരള, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 9 April വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 4 May നടക്കും. ഗോവ, കർണാടക, നാഗാലാന്റ്, ത്രിപുര ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനവും ഇന്നലെ പുറത്തിറക്കി. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. 47 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി ഇന്നലെ പുറത്തിറക്കി. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കും. സിപിഐഎം 81 പേരുടെയും സിപിഐ 25 പേരുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. നേമത്ത് മന്ത്രി വി ശിവൻകുട്ടിയും വട്ടിയൂർക്കാവ് വി കെ പ്രശാന്തും കഴക്കൂട്ടത്ത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ് സിപിഎം സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് എമ്മും എൻസിപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്തെത്തി തുടങ്ങി. ആകെ 40 ചെലവ് നിരീക്ഷകരാണ് കേരളത്തിലുണ്ടാകുക. ഇന്ന് വൈകിട്ടോടെ എല്ലാവരും എത്തിച്ചേരും. ഓരോ നിരീക്ഷകർക്കും 3-4 മണ്ഡലങ്ങളുടെ വീതം ചുമതലയാണുള്ളത്. 3 ദിവസത്തേക്ക് ഇവിടെ തങ്ങുന്ന ഇവർ പിന്നീട് ഈ മാസം 26 വീണ്ടും എത്തുകയും പ്രചാരണകാലം മുഴുവൻ തങ്ങുകയും ചെയ്യും. പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നാളെയാണ് സംസ്ഥാനത്തെത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ വീഡിയോ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിലും മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറെ നിയമിച്ചു. മാനന്തവാടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ നജീബിനെയാണ് 7 May വരെയുള്ള കാലയളവിലേക്ക് നിയമിച്ചത്. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 hours മുൻപ് തുടങ്ങുന്ന സൈലൻസ് പീരീഡിൽ യാതൊരു വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ വഴി നടത്തരുതെന്ന് കർശന നിർദ്ദേശം. വിശദാംശങ്ങളിലേക്ക്.
സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിൻമാർ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള AI ജനറേറ്റഡ് എന്ന ലേബലില്ലാത്ത സംശയാസ്പദമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ജാതി, മതം, വർഗം, സമുദായങ്ങൾ എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ എന്നിവയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കേരള പോലീസ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്ത് ഈ വർഷം January 1 18 പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
85 പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അഗ്നിരക്ഷാസേന പോലെ അവശ്യ സർവീസ് മേഖലയിലുള്ളവർക്കും അവരവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യാൻ സൌകര്യമുണ്ട്. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലന സമയത്തും മറ്റുമായി തയ്യാറാക്കുന്ന വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനാകുമെന്ന് അഡീഷണൽ CEO ജെറോമിക് ജോർജ് അറിയിച്ചു. സൈനികരും അർദ്ധസൈനികരും അവരുടെ ജീവിത പങ്കാളികളും ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 54,042 പേർക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴിയുള്ള തപാൽ ബാലറ്റ് സംവിധാനമായ ETPBS വഴി വോട്ട് ചെയ്യാം.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ IAS IPS ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായി നാരായണനെയും തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിനെയും നിയമിച്ചു. കെ ഇമ്പശേഖരനാണ് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചുമതല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചെലവുകൾ നിരീക്ഷിക്കുന്നതിനും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം, മദ്യം, പാരിതോഷികങ്ങൾ തുടങ്ങിയവ കൊണ്ടുപോകുന്നത് തടയുന്നതിനുമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ചു. ഓരോ നിയോജക മണ്ഡലത്തിലും 3 ഫ്ളൈയിംഗ് സ്ക്വാഡുകളും 9 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുമാണ് പ്രവർത്തന സജ്ജമായത്. 13 വീഡിയോ സർവൈലൻസ് ടീമും പ്രവർത്തിക്കും. പുതുച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനൊപ്പം നടത്തണമെന്ന നിർദ്ദേശവുമായി കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പുതുച്ചേരി തെരഞ്ഞെടുപ്പ് April 23 നടത്തുകയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് April 9 പുനഃക്രമീകരിക്കുകയോ വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നതുപോലെ April 9 വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന പുതുച്ചേരി നിവാസികൾക്ക് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ശമ്പളത്തോടുകൂടി അവധി ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. 2026-27 റെയിൽവേ മന്ത്രാലയത്തിലെ നിയന്ത്രണത്തിലുള്ള ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. അതിനിടെ 8 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് എംപി കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭാ സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ICU സമീപം തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങളും 33 രോഗികളെയും ICU നിന്ന് മാറ്റി. രോഗികളും കൂട്ടിരിപ്പുകാരും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 10 മുതൽ 3 മണിവരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മന്ത്രാംഗം കൂത്ത് നാളെ മുതൽ കണ്ണൂരിൽ നടക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
സംസ്കൃത കവി വ്യാസന്റെ പ്രതിജ്ഞായൗഗന്ധരായണത്തിലെ 3 അംഗമാണ് മന്ത്രാംഗം കൂത്തായി നടത്തിവരുന്നത്. കൂടിയാട്ട അവതരണങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതായി കണക്കാക്കുന്നത് മന്ത്രാംഗത്തെയാണ്. ഏകദേശം 1500 പഴക്കമുണ്ടെന്നാണ് കരുതുന്നതെന്ന് സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവസാനമായി അവതരിപ്പിച്ചത് 12 മുൻപ് കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ തൃശൂർ പെരുവനം ശിവക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലായിരുന്നു. ഈ മാസം 21 കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ വൈകിട്ട് 6 മന്ത്രാംഗം കൂത്ത് നടത്തുക.
LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തെത്തി. 46,000 മെട്രിക് ടൺ LPGയുമായി ഖത്തറിൽ നിന്നാണ് കപ്പലെത്തിയത്. മറ്റൊരു ചരക്ക് കപ്പലായ ശിവാലിക് ഇന്നലെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തിയിരുന്നു. നിലവിൽ LPG വിതരണത്തിൽ രാജ്യത്ത് യാതൊരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 109 ഇടിഞ്ഞ് 75,408 നിഫ്റ്റി 23 നഷ്ടത്തിൽ 23,383 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 880 വർദ്ധിച്ച് 116,320 ഗ്രാമിന് 14,540 ഇന്നത്തെ വില. കേറ്റഡ് പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 നീട്ടി. നിലവിൽ ജോലി ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രമോഷൻ ലഭിക്കേണ്ട അധ്യാപകർക്കും ഈ വിഭാഗത്തിൽ കേറ്റഡ് എഴുതാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 23 സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങൾ പ്രചാരണ ചൂടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്തെത്തി തുടങ്ങി. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20 അപേക്ഷ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി കേരള പോലീസ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തെത്തി. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നതിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 12:50.